ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ஹிருதயம் ஈசும் அஸ்ய அஸ்யத்யஸ்ய பதஸ்ய வட்சியமானஸ்ய இஸ்யேதி உபரிநாமம் கருத்வா அஸ்ய എന്ന് പറയുന്നത് യസ്യ എന്ന് നമ്മൾ മനസ്സിലാക്കും. വിഷു പറയുമ്പോൾ അസ്യ ഇവന്റെ തന്റെ എന്നുള്ള രീതി തന്നെയാണ്. തന്റെ മൂർധാവത്തി ലോകമാണ്, തന്റെ കണ്ണുകൾ ചന്ദ്രനും സൂര്യനുമാണ് എന്ന് സ്വയം പറയുമ്പോൾ ഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? അവന്റെ അസ്യ ആരാണോ ഇതിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് അവന്റെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മൂർധാവ് എന്ന് പറയുന്നത് അവന്റെ ശിരസാണ്. സൂര്യനും ചന്ദ്രനും അവന്റെ കണ്ണുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. എന്നിട്ട് ഈ പറയുന്നത് അനുഭവത്തിന്റെ തലത്തിൽ പറയുകയാണ്. തന്റെ അനുഭവം ഇല്ലാത്തതുകൊണ്ട് ഇത് പറയാൻ വയ്യ. ഇത് ലോകം എന്റെ മൂർധാവാണെന്ന് എനിക്ക് പറയാൻ വയ്യ. ശേഷിക്കത് പറയാം. അപ്പോ ഇത് അനുഭവസമ്മതമായ കാര്യമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അസ്യ എന്ന് മനസ്സിലാക്കണം. അവന്റെ അങ്ങനെ ഒരു ഇതിനെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്, അവന്റെ അനുഭവമാണ്. അസ്യത്യസ്യ പദസ്യ പക്ഷ്യമാണസ്യസ്യതിനാമം കൃത്വ ദിശ ശ്രോത്രേ യസ്യ അവന്റെ ശ്രോത്രേ ശ്രോത്രേന്ദ്രിയങ്ങൾ ദിക്കുകളെല്ലാം അവന്റെ ശ്രോത്രേന്ദ്രിയങ്ങളാണ്. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു. ഇവിടെ മാത്രമല്ല, ഉപനിഷത്തുകളിൽ പല ഭാഗങ്ങളിലും ഇത് വരുന്നു. ഇതിന് കേവലം ഒരു ദൃശ്യവസ്തുവായിട്ട് അങ്ങനെയല്ല വേദം പറയുന്നത്. കാണുന്ന ബ്രഹ്മാണ്ഡം എന്ന് നമ്മൾ പറയുന്ന വിപുലമായ ഈ പ്രപഞ്ചം കേവലം ഒരു ജീവന്റെ ദൃശ്യമാണ്. മറിച്ച് ഇതൊരു ജീവന്റെ തന്നെ ഭാഗമാണ്. ആരാണ് ആ വിരാട് പുരുഷൻ എന്ന് പറയുന്ന ജീവന്റെ ഭാഗമാണ്. അതിനോട് അല്ലെങ്കിൽ അതിനോട് സാമ്യം പ്രാപിച്ച ഒരുവന്റെ ഭാഗമാണ്. ദിശ ശ്രോത്രേ ദിക്കുകളെല്ലാം ശ്രോത്രമാണ്. വാഗ്വികൃത ഉദ്ഘാടിത പ്രസിദ്ധ വേദ വാക് ഇന്ദ്രിയം എന്താണ്? വിവൃതമായ ഉദ്ഘാടിതമായ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉച്ചരിക്കപ്പെട്ടതായ ഋഷിമാർ ഉച്ചരിക്കുന്നതായ ആ വേദം പുറപ്പെട്ടു കഴിഞ്ഞാണ് ആധ്യാത്മികമായ സർവവിധ ജ്ഞാനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അതാണ് വേദം. വേദത്തിന്റെ പ്രത്യേകത വേദം സർവജ്ഞൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ ഈ അർത്ഥത്തിനാണ്. ഏതൊരറിവിലാണോ സർവ അറിവുകളും അന്തർഭവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള അറിവിനെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ടാണ് വേദത്തെ സർവജ്ഞൻ. അല്ലാതെ ഈ ലോകത്തിൽ ഉള്ള സർവജ്ഞാനങ്ങളെയും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ല അങ്ങനെ ആൾക്കാർ വ്യാഖ്യാനിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് വേദത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വേദത്തിൽ പറയാത്ത ഒന്നുമില്ല. അതൊക്കെ ഒരു മൂഢതയാണ്, അർത്ഥമില്ലാത്ത അവകാശവാദങ്ങളാണ്. ഒന്ന് പറയാം, എന്താണോ ആധ്യാത്മികമായിട്ടുള്ള സർവത്തെയും പറയുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ വേദം വെളിപ്പെടുത്തുന്ന ആ അറിവിൽ സർവ അറിവുകളും അന്തർഭവിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ ശിഷ്യൻ ചോദിക്കുന്നതും അതിനാണ് ഗുരു വെളിപ്പെടുത്തുന്നത്. അല്ലാതെ ഈ നാനാത്വജ്ഞാനങ്ങളെല്ലാം അതിനകത്തുണ്ടെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേദം പിടിച്ച ഋഷിമാര് തന്നെ ഇന്ന് കാണുന്ന ഇതെല്ലാം വെളിപ്പെടുത്തിയിരുന്നു. ഇതൊന്നും ഋഷിമാർ വെളിപ്പെടുത്തിയല്ല, ഇതൊക്കെ മനുഷ്യനവന്റെ വളർച്ചയിൽ കണ്ടുപിടിച്ചതും വെളിപ്പെടുത്തിയതുമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന്. വേദത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്? ഒരു വേദത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സന്ദർഭം വന്നുകൊണ്ട് പറയുന്നു, പറഞ്ഞിട്ടുണ്ട്. ഒരു മന്ത്രം എടുത്തിട്ട് വ്യാഖ്യാനിച്ചിരിക്കുകയും ഒരാൾ വലിയൊരു മഹർഷിയാണ്, കമ്പിയില്ല കമ്പി കണ്ടുപിടിച്ച മന്ത്രം ഇതാണ്, ടെലിഗ്രാഫ് അത് വേദത്തിലെയും മന്ത്രത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. വായിച്ചപ്പോൾ ഞാനും വായും പിളർന്നിരുന്നു, പോയി കൊള്ളാമല്ലോ, ടെലിഗ്രാഫ് വരെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. അതെന്റെ കുട്ടിക്കാലത്താണെന്ന് കമ്പ്യൂട്ടറില്ലായിരുന്നു. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മന്ത്രം എന്തായാലും ഋഷി വ്യാഖ്യാനിച്ചെടുത്തില്ല. ഇന്നുള്ള ഋഷിമാർ പറയും, ദാ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മന്ത്രം വേദത്തിൽ നിന്ന് ഞാൻ എടുത്തു തരാം. ഇന്നുള്ളവർ പറയും, എന്തുകൊണ്ട് പഴയ ഋഷിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല? ടെലിഗ്രാഫ് കണ്ടുപിടിച്ചാണെന്നുണ്ട് കമ്പ്യൂട്ടറിന്റെ മന്ത്രം കണ്ടെത്തിയില്ല. കാരണം അന്ന് കമ്പ്യൂട്ടർ ആരും കണ്ടുപിടിച്ചില്ല, വേദം കണ്ടുപിടിച്ചില്ല. പറഞ്ഞ ഋഷിക്കും അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇന്നാണ് ഋഷി എഴുതിയെങ്കിൽ പറഞ്ഞത് എന്താണോ, ഇതാ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മന്ത്രം വേദത്തിൽ കിടക്കുന്നു, അതല്ല വേദത്തിന്റെ സർവജ്ഞത എന്ന് പറയും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെട്ട് കണ്ടുപിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വേദത്തിലാണെന്ന് പറഞ്ഞിട്ട് അതിന് വരെ വെറുതെ ദുരഭിമാനം വയ്ക്കും. ഇതിനെ ഏറ്റു പറയാൻ കുറെ കുട്ടികൾ, കുറെ സ്വാമിമാരും. വേദം അങ്ങനെയല്ല, വേദം സർവജ്ഞ എന്ന് പറയുന്നു. ആത്മാവിനെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച്, ആ തരത്തിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം, ആ തരത്തിലുള്ള സൃഷ്ടിയുടെ രഹസ്യം വേദം വെളിപ്പെടുത്തുന്നു. അത് ആധ്യാത്മികമാണ്, അത് മനസ്സിലാക്കണം. വേദത്തിന്റെ അർത്ഥം മൂന്ന് തലത്തിലാണ്: ആധ്യാത്മികം, ആദ്യ ഭൗതികം, ആദ്യ ദൈവികം. അതിൽ ആദ്യ ദൈവികവും ആധ്യാത്മികവുമായ അർത്ഥത്തിലാണ് വേദം പൂർണ്ണമായിരിക്കുന്നത്, മറിച്ച് ആദ്യ ഭൗതികമായ അർത്ഥത്തിലല്ല. അതിൽ വേദം സർവജ്ഞനെന്ന് ആധ്യാത്മികമായ അർത്ഥത്തിൽ അതിൽ പൂർണ്ണതയുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചത്, ഏതൊരറിവിലാണോ സർവ അറിവും അന്തർഭവിക്കുന്നത് അതിവിടെ വേദം വെളിപ്പെടുത്തുന്നു. അതെന്താണ്? ഋഷിമാരുടെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ, അവരുടെ സാക്ഷാത്കാരം, അതിലവർ വെളിപ്പെടുത്തുന്നു. അതാണ് വേദത്തിന്റെ മഹത്വം. ഇല്ലാത്ത മഹത്വം അതിന് അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് വാക് വിവൃതമായിരിക്കുന്ന ഋഷിമാരെ ഏകാഗ്രമായി ധ്യാനിച്ച് അവർക്ക് അനുഭവം ഉണ്ടായി, ആത്മനിഷ്ഠമായ അനുഭവം ഉണ്ടായി, പ്രപഞ്ചരഹസ്യം, പ്രപഞ്ചരഹസ്യത്തെ സംബന്ധിച്ചുള്ള ആത്മീയമായ അറിവ്, ഭൗതികമായ അറിവല്ല, ആധ്യാത്മികമായ അറിവുണ്ടായി. അതവർ പുറത്തു പറഞ്ഞു, ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതാണ് വേദം എന്ന് പറയുന്നത്. ആധ്യാത്മികമായ ഈശ്വരനെ സംബന്ധിച്ച അറിവ്, ഈശ്വരീയമായ അറിവ്, അതുകൊണ്ട് പറഞ്ഞു എന്താണ്, അത് ഈശ്വരനിൽ നിന്ന് പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. മനുഷ്യൻ തന്നെയാണ് അതിനെ സൃഷ്ടിച്ചത്, സംശയമൊന്നുമില്ല. പക്ഷേ അറിവ് അത് ഈശ്വരീയമാണ്, മാനുഷികമല്ല. അതുകൊണ്ട് അത് ഈശ്വരനിൽ നിന്ന് പുറപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈശ്വരനെ തന്നെ വെളിപ്പെടുത്തി. അവരുടെ സാധാരണ പ്രജ്ഞയിലല്ല, സമാധി പ്രജ്ഞയിൽ ഈശ്വരനെ തന്നെ വെളിപ്പെടുത്തി, ആധ്യാത്മിക രഹസ്യത്തിൽ വെളിപ്പെടുത്തി. അതുകൊണ്ടത് ഈശ്വരൻ നിന്ന് പുറപ്പെട്ടതാണെന്നും പറയാം, ഈശ്വര കർത്തൃവെന്നോ ഒക്കെ പറയാം. വാഗ്വിവൃത ഉദ്ഘാടിത പ്രസിദ്ധ വേദ, അതാണ് അതാണ് ആ വിരാട് പുരുഷന്റെ വാക്കാണ് വേദങ്ങൾ. യസ്യ വായു പ്രാണോ വിസമഷ്ടി വായു, അതവന്റെ പ്രാണനായിരിക്കുന്നു. വായു പ്രാണോ യസ്യ ഹൃദയം അന്ധകരണം വിശ്വം സമസ്തം ജഗതസ്യ യസ്യ, ഈ വിശ്വത്തെ സമ്പൂർണമായ ജഗത്തിനെ അവന്റെ അന്തക്കരണമായി കണക്കാക്കും. സാധാരണ പറയാറുണ്ടല്ലോ, നമ്മുടെ ഈ മനസ്സ്, ഈ മനസ്സ് തന്നെയാണ് പ്രപഞ്ചം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടത് മനസ്സിലാണ് പ്രതീതമാകുന്നത്? മനസ്സിൽ തന്നെ അത് വിനയം പ്രാപിക്കുകയും ചെയ്യുന്നത് അടുത്തുകൂടെ പറയുന്നു. എങ്ങനെയാണോ നമ്മൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഈ വിരാട് പുരുഷന്റെ മനസ്സാണ്, അന്തക്കരണമാണ് ഈ കാണുന്ന സമ്പൂർണ്ണ ജഗത്തും. അത് അടുത്ത ഭാഷകാരൻ വിശദീകരിക്കുന്നു, സർവം ഹി അന്തക്കരണ വികാരമേവ ജഗത് മനസ്സേവ സുഷുപ്തേ പുലയദർശന. അന്തക്കരണ വികാരമേവ ജഗത്, സർവം ജഗത്, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും മനസ്സിന്റെ വികാരമാണ്. എന്താ അതിന് യുക്തി? സുഷുപ്തേ പ്രളയദർശന, സുഷുപ്തിയിൽ അല്ലെങ്കിൽ സുഷുപ്തനായ പുരുഷനിൽ ഇതെല്ലാം വിലയിച്ചിരിക്കുന്നു. അത് ചെയ്ത് അപ്രകടമായിരിക്കുന്നു എന്നർത്ഥം, വിലയിക്കാന്ന് പറഞ്ഞു. ഈ വിലയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കും, പാൽ വെള്ളം വിലയിക്കുന്ന പോലെ വിലയിക്കാൻ ഉദ്ദേശിക്കുന്നു, പ്രകടമാകാതിരിക്കുന്നു. വീണ്ടും ആ സുഷുപ്തനിൽ നിന്ന് തന്നെ ഇതെല്ലാം പ്രകടമാകുന്നു. ആർക്ക്? സുഷുപ്തനെ സംബന്ധിച്ച്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രകടഭാവവും അപ്രകടഭാവവും കാണുന്നുണ്ട് ഓരോ ജീവൻ അവന്റെ അസുഷുപ്തി അവസ്ഥ. അതെന്തിനെ ആശ്രയിച്ച് നടക്കുന്നു? അവന്റെ മനസ്സിനെ ആശ്രയിച്ച് നടക്കുന്നു. മനസ്സ് ചലിക്കുന്നു, അവന് പ്രപഞ്ചം അനുഭവപ്പെടുന്നു. മനസ്സ് ചലിക്കാതിരിക്കുന്നു, പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല. അത് തന്നെയാണ് ഈ സമഷ്ടി വിരാട് പുരുഷനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വൃഷ്ടിപ്രളയം, മറ്റ് സമഷ്ടിപ്രളയം ഇങ്ങനെയെല്ലാം പറയും അദ്വൈത ഗ്രന്ഥങ്ങൾ. മഹാപ്രളയം എന്ന് പറയും. അത് മനസ്സാണ്, മനസ്സ് പ്രകാശിപ്പിക്കുന്നു, മനസ്സിനെ പ്രകാശിപ്പിക്കാതിരിക്കുന്നു. ജാഗരദേവി തഥൈവ അഗ്നി വിസ്ഫുലിംഗവത് വിപ്രതിഷ്ഠാന. ജാഗ്രതയിലും അറിയാം എന്താണോ, തഥൈവ, അതേ മനസ്സിൽ നിന്ന് തന്നെ അഗ്നി വിസ്ഫുലിംഗവത്, അഗ്നിയുടെ വിസ്ഫുലിംഗത്തെപ്പോലെ. അഗ്നി മനസ്സാണ്, അതിൻ്റെ പൊരികളാണ്, തീപ്പൊരികളാണ് ഈ പ്രപഞ്ചം. അതാണ് അഗ്നി വിസ്ഫുലിംഗം എന്ന് പറയുന്നത്. അതുപോലെ വിപ്രതിഷ്ഠാന പ്രകടമാകുന്നു, നിലനിൽക്കുന്നു, നിലനിൽപ്പിനെ അത് ആശ്രയിക്കുന്നു ഈ പ്രപഞ്ചം. ഇത് ഓരോ ജീവനിലും കാണുന്നത് തന്നെ സമഷ്ടി പ്രപഞ്ചത്തിൽ വിരാട് പുരുഷനിലും അനുഭവപ്പെടുന്നു. അപ്പൊ വിരാട് പുരുഷന്റെ മനസ്സ് തന്നെ ഈ പ്രപഞ്ചം, കാരണം ഇത് തൻ്റെ മനസ്സാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് തനിക്ക് മാത്രമല്ലോ, അന്യനുമുണ്ടല്ലോ പ്രപഞ്ചം. അപ്പോ തൻ്റെ മനസ്സിനെ ആശ്രയിച്ചാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ആൾക്കാർ തർക്കങ്ങൾ ഉന്നയിക്കും, ഞാൻ ഉറങ്ങുന്നു, എനിക്ക് പ്രപഞ്ചമല്ല ശരി, ഉണർന്നിരിക്കുന്നവന് പ്രപഞ്ചം ഉണ്ടല്ലോ, എത്രയോ പേര് അതേസമയം ഉണർന്നിരിക്കുന്ന അവർക്കെല്ലാം ഉണ്ടല്ലോ. ഇനി ഓരോ ജീവന്റെയും മനസ്സിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചമെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ഒരേ രൂപത്തിൽ കാണുന്നു? പ്രപഞ്ചത്തെ ഓരോരുത്തരും എന്തുകൊണ്ട് വെവ്വേറെ അനുഭവപ്പെടുന്നില്ല? അതങ്ങനെയല്ല. അഗ്നിയെ സർവരും അഗ്നിയായി തന്നെ കാണുന്നു, ജലത്തെ ജലമായി കാണുന്നു. കേവലം മനസ്സിന്റെ സൃഷ്ടിയാണ്, ആ മനസ്സ് ഓരോരുത്തർക്കും വേറെ വേറെയാണ്. എന്റെ മനസ്സല്ല നിന്റെ മനസ്സ്. അപ്പോൾ മനസ്സ് വേറെ വേറെ ആയിരിക്കുമ്പോൾ മനസ്സിൽ നിന്ന് സൃഷ്ടമാകുന്ന പ്രപഞ്ചവും വേറെ വേറെ ആയിരിക്കും. നീ മനസ്സൊന്നായിരിക്കും, അങ്ങനെയല്ല. എന്റെ മനസ്സല്ല അന്യ എന്റെ മനസ്സ്. അല്ല, ഇനി മനസ്സ് ഒന്നാണെന്ന് പറഞ്ഞാലോ, ഞാൻ എന്റെ മനസ്സിനെ അറിയുമ്പോൾ എല്ലാ മനസ്സിനെയും അറിയണം. അതൊട്ട് സംഭവിക്കുന്നില്ല. എനിക്ക് എന്റെ മനസ്സിനെ അറിയാൻ പറ്റും, അന്യന്റെ മനസ്സറിയാൻ പറ്റും. അപ്പം മനസ്സുകളെല്ലാം വെവ്വേറെ ആയിരിക്കുന്നു. ഇപ്പം മനസ്സിൻ്റെ ശേഷിയാണ് പ്രപഞ്ചമെങ്കിൽ ഈ പ്രപഞ്ചം വെവ്വേറെ അനുഭവപ്പെടുന്നു. അങ്ങനെയല്ല, ഇങ്ങനെ നിരവധി തർക്കങ്ങൾ ഇനി വരാം. നമ്മൾ തർക്കിക്കാറില്ല, വിവരമുള്ള ആൾക്കാർ തർക്കിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സ് സൃഷ്ടിയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മനസ്സിനെടുത്തിരിക്കുന്ന കേവലം ഒരു ദൃഷ്ടാന്തമായിട്ട് മാത്രം, എങ്ങനെയാണോ നിന്നിലിത് സംഭവിക്കുന്നത് അത്രയുള്ളൂ അതിൻ്റെ താല്പര്യം. ഒരു ജീവനിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനൊരു ഉദാഹരണമായിട്ട് എടുക്കുക. ഇതുപോലെ ഒരു വലിയ മനസ്സിൻ്റെ കൂടെ ഒരാളുണ്ട്, അയാളാണ് വിരാട് പുരുഷൻ. ആ വിരാട് പുരുഷൻ്റെ ഒരു മനസ്സുണ്ട്. എങ്ങനെയാണോ ഈ ചെറിയ മനസ്സ് തൻ്റെ ഈ ചെറിയ ലോകത്തെ സൃഷ്ടിക്കുന്നത്, അതുപോലെ ആ വലിയ മനസ്സ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നു, അതിലേക്ക് വിലയിപ്പിക്കുന്നു. യശ്ച പദ്ധ്യാം ജാത പൃഥിവി. പദ്ധ്യാം ജാത എന്ന് വെച്ചാൽ പാദമായി തീർന്നു എന്നുള്ളത്, പാദത്തിൽ നിന്നുണ്ടായിരുന്നല്ല. ഈ പൃഥിവി ആരുടെ പാദമായാണോ തീർന്നത്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? തൻ്റെ പാദത്തിന്റെ ചുവട്ടിലാണ് പൃഥിവി, തൻ്റെ പാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മേലോട്ട് നോക്കിയാൽ ദുലോകം വരെ പോകും, താഴോട്ട് നോക്കാൻ വയ്യ, പൃഥിവി സർവത്തിനും തടസ്സമായിരിക്കും. ആ പൃഥിവിയെ പാദമാക്കി, ആ വിരാട് പുരുഷന്റെ പാദമായിരിക്കുന്നു ഈ പൃഥിവി. അപ്പൊ എന്താണ്, ഈ വിരാട് പുരുഷൻ ഒരു സമ്പൂർണ്ണ ശരീരിയായി നടത്തുന്നു. അങ്ങനെ ഒരേ ചൈതന്യത്തിൻ്റെ തന്നെ ശരീരഭാഗങ്ങളായി പ്രപഞ്ചം നിൽക്കുന്നു. ഈ പറയുന്നത് അങ്ങനെ ഒരു തത്വത്തെ ഗ്രഹിക്കുന്നതിന്, അങ്ങനെ ഒരു തത്വത്തെ ഉപാസിക്കുന്നതിന് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, തത്വഗ്രഹണത്തിനും ഉപാസന. തത്വഗ്രഹണം എന്ന് പറയുമ്പോൾ ഇതിന്നതാണെന്ന് മനസ്സിലാക്കുക, അങ്ങനൊരു അറിവ് അല്ലെങ്കിൽ ധാരണ ഉണ്ടാകും, അതാണ് തത്വഗ്രഹണം. അങ്ങനെ ഒരു തത്വമുണ്ട്, നമ്മളത് അറിയുന്നില്ല, നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്താണോ ഞാൻ, എൻ്റെ ശരീരം, എൻ്റെ കണ്ണ് മൂക്ക്, എൻ്റെ മനസ്സിത്രേ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ, അങ്ങനെയല്ല. സമ്പൂർണ്ണ പ്രപഞ്ചവും തെയ്യെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കാവുന്നുള്ളൊരു പുരുഷനുണ്ട്, വിരാട് പുരുഷൻ എന്ന് മനസ്സിലാക്കും. അത് തത്വഗ്രഹണം. ഉപാസന എന്ന് പറയുന്നതോ അങ്ങനെ ഒരു പുരുഷനെ ധ്യാനിക്കുക, വിരാട് പുരുഷനെ ധ്യാനിക്കുക, അതാണ് ഉപാസന. അതിനു വേണ്ടിയിട്ട്, രണ്ടു കാര്യത്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. യേശ ദേവോ വിഷ്ണു ആനന്ദ പ്രഥമ ശരീരി ത്രൈലോക്യ ദേവോപാധി സർവേഷാം ഭൂതാന അന്തരാത്മാ. അങ്ങനെ പറയുമ്പോൾ ഇത് അദ്വൈതമാണോ, ഒരു ഭേദദൃഷ്ടി വരാൻ പാടില്ല. എന്താണ് ഞാൻ, എൻ്റെ ശരീരം, മനസ്സ്, അതുപോലെ ഇനി മറ്റൊരാൾ പ്രപഞ്ച ശരീരിയായി ഇല്ല. ആ പ്രപഞ്ച ശരീരം എന്ന് പറയുമ്പോൾ അതിൽ എൻ്റെ ശരീരം ഉൾപ്പെട്ട് കഴിഞ്ഞു. പ്രപഞ്ച ശരീരി എന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ വഹിച്ചിരിക്കുന്നവനെന്ന് പറയുമ്പോൾ ഈ ജീവനാകുന്ന ശരീരം അതിൽ അന്തർഭവിച്ചു കഴിഞ്ഞു. ഭേദം കൽപ്പിക്കാൻ വയ്യ. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് പ്രപഞ്ചമുണ്ട്. എത്ര പ്രപഞ്ചത്തെ സങ്കല്പിച്ചാലും അതെല്ലാം ചേർത്താണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇവിടെ രണ്ടില്ല. അപ്പൊ പ്രപഞ്ചം ഒറ്റ ശരീരമായി മാറുകയാണ്, ഒരു ചൈതന്യത്തിന്റെ, ഒരു പുരുഷൻ. അപ്പൊ സർവ ജീവ ചൈതന്യങ്ങളും ആ ചൈതന്യത്തോട് അഭേദമായിരിക്കുന്നു, അവിടെ ഒറ്റ ചൈതന്യമാണ് തത്വമസി. അതാണ് ഇവിടെയും വെളിപ്പെടുത്തുന്നതെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. യേശ ദേവു, ഈ പറയുന്ന ദേവൻ എന്താണ്, സൂത്രാത്മാവായും ഹിരണ്യഗർഭനായും വിരാട് പുരുഷനായുമായിരിക്കുന്ന ആ ദേവൻ വിഷ്ണുഹു. ആ ദേവനെ തന്നെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അനന്ത, അത് തന്നെയാണ് അനന്തൻ. പ്രഥമ ശരീരി, കാരണം ഇവിടെ പ്രഥമ ശരീരി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയും. യതസ്മാത് ജായതേ പ്രാണ എന്നിങ്ങനെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു. പ്രഥമ ശരീരം എന്താണ്? ആ സൂത്രാത്മാവായിരിക്കുന്ന പരമതത്വത്തിൽ നിന്നും സൃഷ്ടി ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു തന്നെ അത് സൂക്ഷ്മരൂപത്തിൽ ആരംഭിക്കുന്നു. ആ സൂക്ഷ്മരൂപത്തിൽ ആരംഭിക്കുമ്പോൾ ആ സൃഷ്ടിയുമായി സ്ഥിതി ചെയ്യുന്ന ആരാണ്? സൃഷ്ടികർത്താവ്. സൃഷ്ടികർത്താവാണ് സൃഷ്ടിയുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, സൃഷ്ടികർത്താവിന് ഈ സൃഷ്ടിയെ വിട്ടിട്ട് നിൽക്കാനും വയ്യ. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥനായി. കുലാലൻ മൺപാത്രത്തെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുലാലൻ അതിന്റെ ഉടമസ്ഥനായി, അതയാളുടെ വകയായി. അതുപോലെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ സൃഷ്ടികർത്താവ് എന്തായി? ഇതിന്റെ ഉടമസ്ഥനായി. ആദ്യം സൃഷ്ടിച്ച എന്താണ്? സൂക്ഷ്മ വസ്തുക്കളെയാണ് സൃഷ്ടിച്ചത്. തന്മാത്രകള്, ഇന്ദ്രിയങ്ങള്, പ്രാണന്മാര്, ഇവയൊക്കെയാണ് സൃഷ്ടിക്കുന്നത്. മനസ്സ്, ഇതെല്ലാം ആദ്യം സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിച്ചത് എല്ലാം പിന്നെ അതിനെ വിടാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ സൃഷ്ടികർത്താവ് തന്നെ സ്വയം സൃഷ്ടിയും സ്രഷ്ടാവായും ആ സൃഷ്ടികർമ്മമായും സൃഷ്ടിജാലമായും എല്ലാം അയാളെ തന്നെ നിൽക്കുന്നു. സൃഷ്ടിക്ക് മറ്റൊരു ഉപാദാനമില്ല. കുലാലൻ അങ്ങനെയല്ല. മണ്ണെന്ന് പറയുന്ന ഒരു ഉപാദാനത്തെ സ്വീകരിച്ച് മൺപാത്രം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട്? അവൻ പരിച്ഛിന്നനാണ്, പരിമിതനാണ്, അല്പജ്ഞനാണ്, അശക്തനാണ്. അപ്പോൾ അവന് ബാഹ്യമായി ആശ്രയിക്കും. ഇവിടുത്തെ സൃഷ്ടികർത്താവ് അങ്ങനെയല്ല. ബാഹ്യമായി ഒന്നിനെ ആശ്രയിക്കുന്നില്ല. ഒന്ന് തന്നെ പലതായി ഭവിച്ചു എന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ സൃഷ്ടികർത്താവ് തന്നെ സൃഷ്ടിയോടൊപ്പം നിൽക്കുന്നു. സൃഷ്ടി എന്തായി മാറി? ആ സൃഷ്ടികർത്താവിന്റെ ശരീരമായി മാറി. അതാണ് ഇവിടെ പറയുന്നത് പ്രഥമ ശരീരി. പ്രഥമ ശരീരി എന്ന് പറയുന്നതാണ്. എങ്ങനെയാണ് ഒരു ജീവൻ ശരീരിയായിരിക്കുന്നത്? ശരീരം എന്ന് വെച്ചാൽ ശരീരം ഉള്ളവൻ. ശരീര അസ്ഥീതി ശരീരി, ശരീരമുള്ളവൻ പ്രഥമ ശരീരിയായി. എന്താണ് അവന്റെ ശരീരം? ത്രൈലോക്യ ദേഹോപാധി, സർവലോകങ്ങൾ. അതിനാണ് ത്രൈലോക്യം എന്ന് പറയുന്നത്. മനസ്സിന് ഉൾക്കൊള്ളാൻ വേണ്ടി ത്രിലോകം എന്ന് പറയുന്നു. ചിലപ്പോൾ അതിനെ സപ്തലോകങ്ങളെന്ന് പറയും, ചിലപ്പോൾ അങ്ങനെ തന്നെ ചതുർദശഭുവനങ്ങളെന്ന് പറയും. ഇങ്ങനെയെല്ലാം പറയും. അതെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ജീവന്റെ മനസ്സിൽ സൃഷ്ടിയെ ഒതുക്കാൻ വേണ്ടി പറയുന്ന അവനെങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിക്കണം. എവിടെയെങ്കിലും തുടങ്ങി എവിടെയെങ്കിലും കൊണ്ട് അവസാനിപ്പിക്കണം. അങ്ങനെ ത്രൈലോക്യ ദേഹമാകുന്ന ഉപാധിയോടുകൂടിയതിനായ ആ പ്രഥമ ശരീരി, പ്രഥമജൻ, അവനെന്താണ്? സർവേഷാം ഭൂതാനാം അന്തരാത്മാ. അവൻ തന്നെ സൃഷ്ടിച്ച സർവഭൂതങ്ങളുടെയും സർവജീവന്മാരുടെയും അന്തരാത്മാവായിരിക്കുന്നു. നമ്മൾ ധരിക്കുന്നത് പോലെ സൃഷ്ടി കൊണ്ട് ഇവിടെ നാനാത്വം വരുന്നില്ലെന്നാണ് അതാണ് പറയുന്നത്. അദ്വൈതത്തിൽ നാനാത്വം ഒരു തരത്തിനും അംഗീകരിക്കാൻ വയ്യ. എന്തുകൊണ്ട്? സർവ ജീവന്മാരുടെയും അന്തരാത്മാവായിരിക്കുന്നത് ആ സൃഷ്ടികർത്താവ് തന്നെ. ഏകനായ സൃഷ്ടികർത്താവിന്റെ ശരീരമായിട്ട് സർവ സൃഷ്ടി നീക്കുന്നു. അപ്പൊ പിന്നെ ഇവിടെ എങ്ങനെ നാനാത്വം വരും? പലതെങ്ങനെ വരും? അതുകൊണ്ട് പറഞ്ഞു സർവേഷാം ഭൂതാനാം അന്തരാത്മാ. സർവഭൂതങ്ങളുടെയും സർവപ്രാണികളുടെയും അന്തരാത്മാവായിരിക്കുന്നു. അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഭാഷകാർ. നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്രഷ്ടാവ്, സൃഷ്ടികർത്താവ്, അത് ഈശ്വരനാണ്. സർവജ്ഞന്, സർവശക്തനും, ദയാമനൻ, കാരുണ്യവാൻ, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. ജീവന് മുക്തിയെ നൽകുന്നവനാണ്. കർമ്മികൾക്ക് കർമ്മങ്ങളുടെ ഫലത്തെ കൊടുക്കുന്നവനാണ്. അങ്ങനെയുള്ള ആ ഈശ്വരനെ, സൃഷ്ടികർത്താവായ ഈശ്വരനെ ഈ ജീവനോട് ഏകീഭവിപ്പിക്കുക, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെങ്ങനെ സംഭവിക്കും? പക്ഷെ അദ്വൈതത്തിൽ അതാണ് സമർത്ഥിക്കുന്നത്. അവൻ പറയുന്നത് സഹി അവൻ തന്നെ ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തെ ധരിച്ചു നിൽക്കുന്ന ആ സൃഷ്ടികർത്താവ് തന്നെ ജഗദീശ്വരൻ തന്നെ സർവഭൂതേഷു ദ്രഷ്ട ശ്രോത മുന്ത വിജ്ഞാത സർവകര കരണാത്മാ. അവൻ തന്നെയാണ് സർവഭൂതങ്ങളിലും ദ്രഷ്ടാവായിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു സംശയം വേണം, കാണുന്നവനായിരിക്കുന്നത് ഓരോ ജീവനായും ഇരിക്കുന്നവൻ നടക്കും, അതാ ഈശ്വരൻ തന്നെ. അങ്ങനെയല്ലാതെ അവരം വഴിയില്ല. ഏകനായിരുന്ന ഈശ്വരൻ സൃഷ്ടിച്ചു,